നമസ്കാരം, ഞാൻ സിന്ധു പുനൂസ്. നമ്മുടെ മലയാളം എഫമിന്റെ അറിഞ്ഞതും അറിയാത്തതും അഥവാ ദ നോൺ ആൻഡ് ദി അൺനോൺ എന്ന അഭിമുഖ പരമ്പരയിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ വിശ്വാസ് ഫുഡ്സ് ഓക്ലൻഡ്, ഹോംലൻഡ് ഇന്ത്യൻ മാർട്ട്, മൗണ്ട് വില്ലിംഗ്ടൺ.
നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകൾ ഏറെ, സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പറുദീസ. ഈ ക്രിസ്മസും ന്യൂഇയറും ആഘോഷിക്കാം ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിനൊപ്പം. 295 പെൻറോസ് റോഡ്, മൗണ്ട് വില്ലിംഗ്ടൺ.
കഴിഞ്ഞ ആഴ്ചയിലെ ആദ്യ എപ്പിസോഡിൽ താൻ ഈ ജോലിയിലേക്ക് കടന്നു വന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ജോലിയിലെ ചലഞ്ചസിനെ കുറിച്ചും ഇതെല്ലാം തന്റെ വ്യക്തിജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചുവെന്നും വിശദമായി നമ്മളോട് പറഞ്ഞു. ഇന്ന് ഈ ജോലിയിലുള്ള പ്രവേശനം ലഭിക്കാനുള്ള കടമ്പകളെക്കുറിച്ചും എങ്ങനെ അവയെല്ലാം അഭിമുഖീകരിക്കാമെന്നും വിശദീകരിക്കുന്നു. തുടർന്ന് കേൾക്കാം.
അറ്റൻഡ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ചലഞ്ച്ഫുൾ ആയിട്ടുള്ള ജോബ് ഏതായിരുന്നു, ഷെയർ ചെയ്യാൻ പറ്റുമോ?
ചലഞ്ചിങ് ആയിട്ടുള്ളത്, ഇത് വേറൊരു കൊച്ചിന്റെ കാര്യം. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഐ കാൻ്റ് റിയലി റിമെമ്പർ, കുറെ നാൾ മുമ്പത്തേതാ. ആദ്യമേ വന്നത് ഒരു ബർഗ്ലറി എന്നുള്ളൊരു ഫോഴ്സ് ബർഗ്ലറി ആയിരുന്നു, കാരണം ആക്ച്വൽ ആയിട്ട് ബർഗ്ലറി, പക്ഷെ കോൾ വന്നപ്പം അങ്ങനെയാ വന്നെ. അപ്പം നമ്മൾ അറ്റൻഡ് ചെയ്തു, തിങ്ക് ഷീസ് 16 ഇയേഴ്സ് ഓൾഡ്. അപ്പം ഭയങ്കര അലമ്പ്, ജസ്റ്റ് ത്രോയിങ് എ ടാൻട്രം, ഇടിക്കാൻ നോക്കുന്നു, തുപ്പാൻ നോക്കുന്നു, ലൈക്ക് ജസ്റ്റ് പറയുന്നു, ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ അവസാനം ഇവിടെ ഹാൻഡ് കഫ് ചെയ്തു, കാരണം വേറെ ഓപ്ഷൻ ഇല്ല. അതെ, 16 ഇയേഴ്സ് ഓൾഡ്. എന്നിട്ട് ഞങ്ങൾ വണ്ടിക്കകത്തിരിക്കാൻ എടുത്ത് ഇരുത്താൻ നോക്കി, നോ വേ. എന്നിട്ട് ഗ്രൗണ്ടിൽ കിടക്കുന്നു, ഉരുളുന്നു, മറിയുന്നു, വഴക്ക് പറയുന്നു, സ്പെയറിങ് അല്ലെങ്കിൽ. എന്നിട്ട് അവസാനം നമ്മളത് ഡിഎസ്കലേറ്റ് ചെയ്തു. ഞാൻ സ്റ്റേഷനിൽ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നു. യൂത്ത് ആണല്ലോ, അപ്പം കോർട്ട് കേസ് രീതി പോകത്തില്ല,
യൂത്തിന്റെ ഇതിലേ പോകത്തുള്ളൂ.
പ്ലസ് അതല്ലാതെ ബർഗ്ലറിക്കുള്ള ആ ത്രഷോൾഡ് അവളെ മീറ്റ് ചെയ്തിട്ടും ഇല്ലായിരുന്നു. അപ്പം നമ്മള് ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇവിടെ എന്നെ, കാരണം വേറെ ഇൻസിഡന്റ്, ഫാമിലി ഹാം ഇൻസിഡന്റും കൂടെ ഉണ്ടായിരുന്നു ഇവളുടെ കാര്യത്തിൽ തന്നെ. അപ്പം നമ്മളാണേല് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇവളോട് സംസാരിച്ചു. അപ്പൊ സംസാരിച്ച് വന്നപ്പോഴാ ഇവളുടെ ബാക്ക്ഗ്രൗണ്ട് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഹെൽപ്പിംഗ് ഹർ, കാരണം ഇവളുടെ അപ്പൻ പണ്ടേ ലീവ് ചെയ്തു, വീട്ടിലെ കുറെ സിബ്ലിങ്സ് ഉണ്ട്, അവരെല്ലാം വേറെ സ്ഥലത്താ, അമ്മ ഡസന്റ് ടേക്ക് കെയർ ഓഫ് ഹർ പ്രോപ്പർലി. അപ്പം ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഈ കൊച്ചിന്റെ ബിഹേവിയർ, അവളുടെ ഭാഗത്തും തെറ്റുണ്ട്, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പം അവക്ക് ശരിയേതാ തെറ്റേതാന്നുള്ളത് അറിയത്തില്ല. ഷീ വാണ്ട്സ് ടു ബി ബെറ്റർ, പക്ഷെ അതെങ്ങനെ ചെയ്യേണ്ടത് നോക്കറിയാം. ഞാൻ കുറെ കുറച്ച് കോൾസ് ഒക്കെ മേക്ക് ചെയ്തിട്ട് കുറച്ച് സപ്പോർട്ട് സർവീസസ് അവർക്ക് വേണ്ടി ഉണ്ടാക്കി. ഞാൻ എന്റെ നമ്പർ കൊടുത്തു, നമ്മളങ്ങനെ നമ്പർ കൊടുക്കുന്ന കുറവാണ് ആക്ച്വലി, പക്ഷെ ഈ കൊച്ച് ഐ തിങ്ക് ഷീ നീഡഡ് ഹെൽപ്പ് ക്വൈറ്റ് എ ലോട്ട്. അപ്പം എന്റെ ബാക്കി കൊളീഗ്സ്, കാരണം ഈ തുടക്കത്തിൽ ചെന്നപ്പം ബാക്കി കൊളീഗ്സ് ഈ ഇനിഷ്യൽ ഇവളുടെ ഇനിഷ്യൽ അപ്രോച്ചാണ് കണ്ടുള്ളൂ. അപ്പൊ എല്ലാരും കൈൻഡ് ഓഫ് സർപ്രൈസ്ഡ് ആയിരുന്നു, ഇത് തന്നെ ഇവള് എന്തിനാ ഇത്രയും നൈസ് ആവുന്ന. പക്ഷെ യു ഹാവ് ടു ലിസൺ ടു റീസൺ, യു ഹാവ് ടു ലിസൺ ടു പീപ്പിൾ, കാരണം നമ്മൾ ആ ഗട്ട് ഫീലിംഗില് യു ഹാവ് ടു ലിസൺ ടു ഇറ്റ്. കാരണം ഓരോരുത്തരും എങ്ങനെ ആക്ട് ചെയ്യുന്നു അതിൻ്റെതായ ഒരു, ദേ ഹാവ് ദിയർ റീസൺസ്. എന്നുവെച്ചാ എല്ലാരും ആ എന്നാ ശരി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, എന്നുവെച്ചാ ഹെൽപ്പ് ചെയ്യേണ്ടവരെ ഹെൽപ്പ് ചെയ്യണം. ബട്ട് അത് കൈൻഡ് ഓഫ് ചാലഞ്ചിങ് ആയിരുന്നു, ബിക്കോസ് ആദ്യം തുടക്കത്തിൽ ഞാൻ ഇനിഷ്യലി അപ്രോച്ച് ചെയ്തപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുവാണ്, ലൈക്ക് എന്നെ ഈ കാണിക്കുന്ന എന്നുള്ള രീതിയിൽ ഓർത്തപ്പോൾ. ദെൻ ഐ ഹേർഡ് ഹർ സ്റ്റോറി, ദെൻ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഓക്കെ വേർ റൂട്ട്.
ഗ്രേറ്റ്. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഇതിനകത്ത് വളരെയധികം ഉണ്ട്. ഓരോ ജോബ് വരുമ്പോഴും അലീന അലീനയുടേതായ ഒരു ഡിസിഷൻ എടുക്കണം ബേസ്ഡ് ഓൺ ദ ഫാക്ട്സ് വിച്ച് യു ആർ സീയിങ്. അല്ലേ?
അതെ അതെ.
ഡിസിഷൻ മേക്കിംഗ് സ്കിൽ അപ്ലൈ ചെയ്ത ഏതെങ്കിലും ഒരു ഇൻസിഡന്റോ അല്ലെങ്കിൽ അതെങ്ങനെയും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നൊരു ഒരു ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ?
കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമ്മൾ ചൂടെ, കാരണം നമ്മൾ സീനിയർ തുടക്കത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സീനിയർ കൂടത്തില്ല പെയറപ്പ് ചെയ്യുന്നത്. നമ്മള് വണ്ടിയല്ല, ടു പീപ്പിൾ എപ്പോഴും കാണും, ഞാനും എന്റെ ഓഫ് സൈഡറും, എല്ലാ ഷിഫ്റ്റിൻ്റെ അങ്ങനെയാണ്. അപ്പം തുടക്കത്തില് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുടെ കൂടുതൽ എപ്പോഴും പെയറപ്പാകുന്ന. അപ്പം നമ്മൾ ഇനിഷ്യലി ഇവര് എന്നെ ചെയ്യുന്നത് നോക്കും, ഇവരെന്നെ ഇവരുടെ ഡിസിഷൻ എങ്ങനെയാന്ന് നോക്കും. പക്ഷെ അത് എൻ്റെ നമ്മൾ സാജൻറ്റുമായിട്ടെല്ലാം ഡിസ്കസ് ചെയ്യണം ഓരോ ഡിസിഷനും. പിന്നെ അതല്ലാതെ നമ്മൾ ഓഫ് സൈഡുമായിട്ടും പക്ഷേ ഇപ്പം രണ്ടുപേരും രണ്ട് പേജിലാകാൻ പറ്റത്തില്ല, കാരണം യു ഗോയിങ് ടു ദ സെയിം ജോബ് ടുഗദർ. അപ്പം അതുകൊണ്ട് എക്സ്പീരിയൻസ് വൈസ് കൂടുന്തോറും നമ്മൾ ആ ഡിസിഷൻ മേക്കിങ്ങിൽ ഇച്ചിരി ബെറ്റർ
ആകും. പലതരം എത്നിക് എത്നിസിറ്റി ഉള്ളൊരു സിറ്റിയാണ് ഓക്ലൻഡ്. അപ്പം ആ ഒരു റീസൺ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്ന കേസസിന്റെ നേച്ചറിന് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. പല എത്നിസിറ്റിയിലും പല ഡിഫറെന്റ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് ആയിരിക്കും. എപ്പോഴെങ്കിലും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ജോബിനോടോ, അല്ലെങ്കിൽ ഓഹ് ഇതെന്താ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ മനസ്സിനെ സങ്കടപ്പെടുത്തി എന്തെങ്കിലും ഒരു
ഈ ജോലിയിൽ നമ്മൾ കൈൻഡ് ഓഫ് ഇമോഷൻ മാറ്റി വെച്ചാൽ ഫ്രണ്ടിലേക്ക് നീങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ പോകുന്ന ജോലിയെല്ലാം ക്വൈറ്റ് ഹൈ ഓൺ ദ ഇമോഷൻ ലെവലാ. അപ്പം നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആകാതിരിക്കാനാണ് കൂടുതലും
നോക്കുന്നത്.
കാരണം കുറെ ഡെത്തിന് പോകും, ക്രാഷസ്, ഫയർ ആം ഇൻസിഡൻസസ്, ഓരോ ജോലി അനുസരിച്ചിരിക്കും. പക്ഷേ എല്ലാം ഹൈ ആൻഡ് ലെവൽ, കൂടുതലും ഹൈ ആൻഡ് ലെവലാണ്. കാരണം ഞാൻ മനുരേവലാ വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ കൂടുതലും എത്നിക് ഡൈവേഴ്സാ മനുരേവ മനിക്കാവേരിയ. അപ്പം അവർ കൂടുതലും ഫാമിലി ബേസ്ഡാ. പക്ഷെ എംപതി വൈസ് ആണെങ്കിലും നമുക്ക് കൈൻഡ് ഓഫ് എനിക്ക് ഫാമിലി റിലേറ്റഡ്, ഫാമിലി ഓറിയന്റേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടുതൽ അവരുടെ കൾച്ചർ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതല്ലാതെ
ഇപ്പൊ ക്രാഷസ് ഒക്കെ ഡീൽ ചെയ്തപ്പോഴേ അപ്പോഴൊക്കെ എക്സ്പെഷ്യലി എന്തെങ്കിലും ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഇൻസിഡന്റ്, ആ ന്യൂസ് ഒരുപക്ഷെ നിങ്ങളായിരിക്കുമല്ലോ റിലേറ്റീവ്സിനെ അറിയിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസോ?
ഡെത്ത് നമ്മള് വീട്ടിൽ പോയി പറയുന്നത് ദാറ്റ്സ് ഓൾവേസ് എ ഹാർഡ്, കാരണം ഫാമിലി എക്സ്പെക്ട് ചെയ്തിരിക്കത്തില്ല. അപ്പൊ നമ്മൾ ചെന്ന് ടോൺ നോക്ക് ചെയ്യുന്നു, ഇങ്ങനെ ഒരു സംഭവം നടന്നു, യു കൈൻഡ് ഹാവ് ടു, കാരണം ഒത്തിരി വലിച്ചു നീട്ടാനും പറ്റത്തില്ല. കാരണം ഇപ്പൊ 4 മണിക്ക് ഒരു പോലീസ് ഓഫീസർ വന്ന് നിങ്ങളുടെ ഡോറിൽ നോക്കുകയാണെങ്കിൽ ദേ നോ ദേർസ് എ റീസൺ ടു ഇറ്റ്. സോ അപ്പം കൈൻഡ് ഓഫ് ജസ്റ്റ് ഈസ് ഇൻ ടു ഇറ്റ്. പക്ഷെ പറയാൻ ഇപ്പോഴും പാടായിരിക്കും, സമൺ ഹാസ് പാസ്ഡ് അവേ, അല്ലെങ്കിൽ സമൺ ഇൻ ദ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയാൻ പാടായിരിക്കും. പക്ഷെ യു ജസ്റ്റ് ഹാവ് ടു ബി ദർ ആൻഡ് ടെൽ പീപ്പിൾ ഹാസ് ഹൗ ഇറ്റ് ഈസ്.
അലീന, ഇപ്പം നമ്മളെ മലയാളികൾ കേരളത്തിൽ നിന്ന് ഒത്തിരി പേര് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് സ്റ്റുഡൻസ്. സ്റ്റുഡൻസിൽ തന്നെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരേപോലെ തന്നെ റേഷ്യോയിൽ ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ട്. അവരാദ്യം ഇവിടെ വരുമ്പോൾ ഒരു പക്ഷേ അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും, റിലേറ്റീവ്സ് ഉണ്ടാകും, യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുന്നു. അവർ ശ്രദ്ധിക്കേണ്ട ചില സെക്യൂരിറ്റി മെഷേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഈ ഫോഴ്സിലുള്ള ആളായതുകൊണ്ട് ചോദിക്കുകയാണ്, എന്തൊക്കെയായിരിക്കും അവരോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ?
ഞാൻ മെയിനായിട്ട് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഔട്ട് ഓഫ് ദ ഓർഡിനറി, ഇപ്പം നമ്മൾ രാത്രി പുറത്തു പോകും അങ്ങനെ വല്ലതും ആണെങ്കിൽ, ഇപ്പം പുറത്ത് പോകരുതെന്ന് ഞാൻ പറയത്തില്ല, ബട്ട് ഓൾവേസ് ലെറ്റ് സംവൺ നോ. ഇപ്പം ഫ്രണ്ട് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ആണെങ്കിൽ പോലും, ഓക്കെ നമ്മൾ ഈ സമയത്ത് ഇവിടെ പോകുക, ഇൻ കേസ് യു ഡോണ്ട് ഹിയർ ബാക്ക് ഫ്രം മീ, അല്ലെങ്കിൽ ജസ്റ്റ് കീപ് ദം അപ്ഡേറ്റഡ്. സോ ഒരാൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒരാൾ കാണണം എപ്പോഴും, ബിക്കോസ് മെയിൻലി ഞങ്ങൾക്ക് വരുന്ന ജോലികൾ കൂടുതലും ലൈക് മിസ്സിംഗ് കേസസ് അങ്ങനെ വല്ലതും ആണെങ്കിൽ ആർക്കും അറിയത്തില്ല ഈ കൊച്ചു എവിടെ പോയി എന്ന്. സോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു കീപ് സംവൺ ഇൻ ദ
ലൂപ്പ്.
ഇപ്പം എല്ലാം സ്പെസിഫിക് ആയിട്ട് പറയണമെന്നല്ല, ഓക്കെ ഈ സമയത്ത് ഞാൻ ചിലപ്പോൾ ഇവിടെ പോവായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ പോവാ, ജസ്റ്റ് യു നോ ഇൻ കേസ്.
അപ്പൊ
ഞാനാണെങ്കിലും ചെയ്യുന്നത് ഇപ്പം റിസ്ക് ആയിട്ട്, ഇപ്പം പുറത്തെവിടെയെങ്കിലും പോവാണെങ്കിൽ രാത്രി കൊല്ലം, എനിക്ക് ബീച്ച് പോകാൻ ഭയങ്കര ഇഷ്ടം, അപ്പൊ ഞാൻ ബീച്ച് കൊല്ലം പോവാണെങ്കിൽ ഓക്കെ ഒന്നെങ്കിൽ ഫ്രണ്ടിനോട് പറയാലോ, ഞാൻ വീട്ടിൽ പറയാം ഓക്കെ ഞാൻ ബീച്ചിൽ പോവാട്ടോ, കുറച്ച് കഴിയുമ്പം എത്തും, അങ്ങനെ വല്ലോ. കീപ്പിംഗ് സംവൺ ഇൻ ദ ലൂപ്പ്.
അതേ ഇതിൽ തന്നെ ഞാൻ ചോദിക്കുന്നു, നമ്മൾ ഒരു സാധാരണ ഹൗസ് ഹോൾഡ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്ത്യൻസിനെ ഗോൾഡ് ഉണ്ടാകുമെന്നൊരു ഫീലിംഗ് ഉണ്ടാകും ആൾക്കാർക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ, നമ്മളും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആൾക്കാർ വളരെ ഒരു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ആണ്, എല്ലാം സേഫാണ്, അങ്ങനെ ആവട്ടെ. അപ്പൊ അങ്ങനെയുള്ളവരോട് ഒരു ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ടിപ്സും കൂടെ പറഞ്ഞു തരാമോ?
നോർമലി ഇന്ത്യൻസ് എല്ലാം പ്രെറ്റി ഗുഡാ, കാരണം നമുക്ക് ഗോൾഡ് ഉണ്ട്, നമ്മൾ സെക്യൂർ ആയിട്ട് കീപ്പ് ചെയ്യുന്നത് പ്രെറ്റി ഗുഡ്. പക്ഷെ ഞാൻ പോയിട്ടുള്ള ജോലികളിൽ മെയിൻലി ഇങ്ങനെ മോഷണം രീതി വരുന്നത് ഇപ്പം നാട്ടിൽ നിന്ന് പുതിയതായിട്ട് വന്ന ആൾക്കാർ, കാരണം നെയ്ബേഴ്സ് ആർ അവെയർ, ഓക്കെ കാരണം കുറെ സൂട്ട് കേസസ് ഉണ്ട്, 2-3 വണ്ടി വന്ന് ഇറങ്ങുന്നു. അപ്പം ജസ്റ്റ് ഇച്ചിരി സട്ടിൽ ആക്കാൻ നോക്കണം, കാരണം ഞാൻ പോയിട്ട് 2-3 ജോലികൾ അങ്ങനെ പോയിട്ടുണ്ട്, പുതിയതായിട്ട് വന്ന ആൾക്കാർ എന്ന് വെച്ചാൽ പേരൻസ് വന്നു, ഗ്രാൻഡ് പേരൻസ് വന്നു, അതിന്റെ ബാഗിനകത്തുനിന്ന് ഗോൾഡ് പോയി അല്ലെങ്കിൽ കാശ് പോയി. സോ ജസ്റ്റ് ഇച്ചിരി സട്ടിൽ ആക്കുന്ന, അല്ലെ പിന്നെ ജസ്റ്റ് മേക്കിംഗ് ഷുവർ ഡോർസ് ലോക്ഡാ. വിൻഡോസ് നമ്മൾ എപ്പോഴും എന്ന് വെച്ചാൽ കാറ്റ് കാരണം നമ്മൾ തുറന്നിടുമല്ലോ, ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ അത് അടയ്ക്കുക. ജസ്റ്റ് അങ്ങനെ പ്രിക്കോഷണറി കാര്യങ്ങൾ
ഒത്തിരി ഒബ്വിയസ് ആക്കാതിരിക്കുക.
പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുന്നത് കാരണം നമുക്ക് ഒത്തിരി അങ്ങനെ സെറ്റിൽ ആക്കാനും പറ്റത്തില്ല. കാരണം സൂട്ട്കേസ് കാണും, രണ്ടു മൂന്ന് വണ്ടി വന്ന് ഇറങ്ങുമായിരിക്കും. ബട്ട് ജസ്റ്റ് അങ്ങനെ നെയ്ബേഴ്സ് കാണുവാണെങ്കിൽ ജസ്റ്റ് മേക്കിംഗ് ഷുവർ വീട് ലോക്ക്ഡ് ഓൾ ടൈംസ്, വിൻഡോസ് അടച്ചു പുറത്തു പോകുമ്പോൾ. പുറത്തു പോകുമ്പോഴത്തെ കാര്യം
നമുക്ക് പോലീസ് സർവീസ് ഇപ്പം എനിക്ക് തോന്നുന്നു ശ്രോതാക്കൾക്ക് പലർക്കും സംശയങ്ങൾ കാണും. എങ്ങനെയാണ്, എന്തൊക്കെ അവസരങ്ങളിലാണ് നമുക്ക് പോലീസിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? അത് ഇവിടെ താമസിച്ചവർക്ക് ഒരുപക്ഷെ നല്ലവണ്ണം അറിയുമായിരിക്കും. ഇതുപോലെ ഒത്തിരി മൈഗ്രൻസ് കൂടുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് പോലീസ് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെയാ അവൈൽ ചെയ്യണം, എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോട്ടോകോൾ?
ഡേഞ്ചർ അനുസരിച്ചാണ്. ഇപ്പം നമ്മളിപ്പം ഹൈലി ഡേഞ്ചറസ് ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, ഇപ്പം നമ്മൾ റോട്ടിൽ കൂടെ നടക്കുമ്പം ഭയങ്കര സസ്പിഷ്യസ് ആയിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ കോൾ 111 പെട്ടെന്ന് വിളിക്കുക. അപ്പം അതിന്റെ അത് നമ്മൾ പറയും ആംബുലൻസ് വേണോ, ഫയറീസ് വേണോ, പോലീസ് വേണോ. അപ്പം അത് പറയുമ്പോൾ നേരെ പടി ഭയങ്കര
ഫാസ്റ്റാണ്.
അതല്ലാതെ ഇപ്പം ഇങ്ങനെ മോഷണം പോലെ വല്ലതും പോവുകയാണെങ്കിൽ കൂടുതലും ഇറ്റ്സ് ഈസിയർ, നമുക്കാണെങ്കിലും അവർക്കാണെങ്കിലും ഈസിയർ 105 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്, 105. അപ്പം അതിൽ വിളിച്ച് ഇൻഫർമേഷൻ നമുക്ക് അറിയാവുന്ന പറ്റുന്നത്ര ഇൻഫർമേഷൻ കൊടുക്കാം. അതല്ലെങ്കിൽ ഓൺലൈൻ റിപ്പോർട്ടിംഗ് ഉണ്ട്, കാരണം ഓൺലൈനിൽ കയറി നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിനിങ് ദ ഹോൾ തിങ്. അപ്പം ഇമ്മീഡിയറ്റ് ഡേഞ്ചർ അനുസരിച്ച് ഇപ്പം ത്രെറ്റ്സ് ടു സംവൺസ് ലൈഫ് ആണെങ്കിൽ 111 അല്ലെങ്കിൽ 105
വിളിക്കുന്നത്. ചോദിക്കുന്നതേ ഉള്ളൂ, പൊതുവെ പോലീസ് അറ്റൻഡ് ചെയ്യുന്നത് ഡിലേ വരുന്നു എന്നൊരു ഒരു ഫീഡ്ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്? അതേ കുറിച്ച് എന്തെങ്കിലും ഒരു കമന്റ്സ് ഉണ്ടോ അലീന?
കാരണം ഞാൻ ഫ്രണ്ട് ലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഫ്രണ്ട് ലൈൻ നോക്കുവാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ത്രെട്ട് എപ്പോഴും ഫസ്റ്റ് പിക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇപ്പം സംവൺസ് ഹാവിങ് എ ഫൈറ്റ്, നമ്മൾ ഓടിച്ചെന്നത് ഇന്റർവെൻഷൻ ഉണ്ടാക്കുക എന്നുള്ളവരെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. അപ്പം നമ്മൾ അങ്ങനെ പോകുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറൊരു ഫാമിലി, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, നെയ്ബേഴ്സ് ഇപ്പം വിളിച്ച് പറയുക ഫാമിലി ഡൊമസ്റ്റിക് ഉണ്ടായിരിക്കാം, പക്ഷെ ഇമ്മീഡിയറ്റ് ഡേഞ്ചർ ഇല്ലെങ്കിൽ നമ്മളത് കുറച്ചുകൂടെ പുറകേക്ക് മാറ്റത്തേ ഉള്ളൂ. അപ്പം അതിലാണ് ഞാൻ എപ്പോഴും ജോലി പറയുന്നത്, വി കോൾഡ് യു ലൈക് 2 days ഒക്കെ, അല്ലെങ്കിൽ വി കോൾഡ് യു അവേഴ്സ് ഒക്കെ തന്നെ ഇപ്പോൾ വരുന്നത്. യാ ശരിയല്ല, ബട്ട് സോറി, പക്ഷേ അന്നത്തെ വർക്ക് ലോഡ് ആക്ച്വലി കൂടുതലായിരുന്നു. വി വേൺ doing like just chuma patrolling nadakkulla, we were actually jobs undirunnu. So we did prioritize you, but I understand your frustration. Nakku parana nammal pettanathrayum manasilakkan pattunnathu, but public inde frustration I do understand. Appa nanane polum police nu vilichittu ithrayum nerittu vannillo nu orkkuvillo, just yeah, priority wise
ah. Adhe pashi idu kekkumbo ippa namakku manasilagum, priority wise ningal ningalde job vera attend cheyidondirikkunnathu kondu undaguna delay aanu
adu kondana
nammal manasilakka. ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലതരം ഇൻസിഡൻസ് ഉണ്ടാകുന്നുണ്ട് ഡേ ടു ഡേ ജോബിൽ, അല്ലേ? ചിലതൊക്കെ കേൾക്കുമ്പോൾ നാച്ചുറലി ഫാമിലിക്ക് ഒരു ഒരു ഭയം തോന്നിയിട്ടുണ്ടാകുന്ന സിറ്റുവേഷൻസിലൊക്കെ. ഇപ്പൊ ഇത്രയും മാസങ്ങൾ, ഒരു ഒന്നര വർഷം, എത്ര വർഷമായി? ഒന്നര വർഷമായി. ഇപ്പൊ അവർക്ക് ഒരു പക്ഷേ അവരെ തന്നെ സീസൺഡ് ആക്കിയിട്ടുണ്ടാവാം, എങ്കിലും എന്ത് പറഞ്ഞാണ് അലീന അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുന്നത്?
അവർക്ക് ജോലിയുടെ നേച്ചർ അറിയാവുന്നതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല, പക്ഷേ അപ്പാനേക്കാളും അമ്മയ്ക്ക് ഇച്ചിരി പേടിയുള്ളൂ. അമ്മ രണ്ട് നമ്മള് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഫാമിലിയാണ്. അപ്പം അമ്മ എപ്പോഴും ഓക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നോർമലി എല്ലാ ദിവസവും വിളിക്കും, വീട്ടിൽ വിളിക്കും. അപ്പോൾ വിളിക്കുമ്പോൾ ഓക്കെ ജോലി മര്യാദയ്ക്ക് സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ അമ്മ പറയുന്നത്. 5+1 സെൻസസോ 6th sense യൂസ് ചെയ്ത് വേണം എപ്പോഴും ജോലി ചെയ്യാൻ
പറയുന്നത്.
അപ്പം അമ്മ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇപ്പം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ജോലി കയറി വരുവാണെങ്കിൽ ഞാൻ നോർമലി ആക്ച്വലി അവരോട് പറയാറില്ല. കഴിഞ്ഞ് കാരണം എല്ലാ ദിവസവും റിസ്ക് ഉണ്ട്, പക്ഷെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറയും ഓക്കെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടന്നായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഓക്കെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ്. സോ ദേ അക്സെപ്റ്റഡ്. പക്ഷെ പേടിയുണ്ട്, എന്നാലും പ്രാർത്ഥനയല്ലേ അവർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റത്തുള്ളൂ.
തീർച്ചയായിട്ടും. 6th sense കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, അലീന പഠിച്ചത് ക്രിമിനോളജിയാണ്. ആ ആ പഠിച്ചത് ഈ ജോലിയിൽ എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്?
നമ്മൾ പഠിച്ചത് സൈക്കോളജിയും പഠിച്ചു, സൈക്കോളജി ക്രിമിനോളജി. അപ്പം സൈക്കോളജിയിൽ ഹ്യൂമൻ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതിന്റെ സയൻസ് ബേസ് നമ്മൾ പഠിച്ചു. അതല്ലാതെ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നതിന്റെ റീസൺ എന്നാ എന്നുവെച്ചാൽ എൻവയൺമെന്റ് ഒരു ഫാക്ടറാണ്, പിന്നെ ജനറ്റിക്സ് ഒരു ഫാക്ടർ. അപ്പം അങ്ങനെ കുറെ പഠിച്ചായിരുന്നു. ക്രിമിനോളജി ആണെങ്കിൽ ആൾക്കാർ ക്രൈം ചെയ്യുന്നതിന്റെ റീസൺ എന്നാ, കൂടുതലും ക്രൈം ഉണ്ടാകുന്നതിന്റെ റീസൺ എന്നാണ് പഠിക്കുന്നത്. പിന്നെ ഒരു ക്രിമിനൽ മൈൻഡ് എങ്ങനെ തിങ്ക് ചെയ്യുന്നു പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ബേസ് ഉള്ളതുകൊണ്ട് ഒത്തിരി ബെനിഫിഷ്യൽ ആണെന്ന് ഞാൻ പറയത്തില്ല. ഇറ്റ്സ് ഗുഡ്, ആ ഒരു നോളജ് ഉള്ളത് നല്ലതാണ്, കാരണം വേറെ രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങും. പക്ഷെ അതല്ലാതെ മെയിൻലി ലൈക്ക് ഓൺ ദ ജോബ് വരുന്ന എക്സ്പീരിയൻസ് ആണ് കൂടുതലും എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള. പക്ഷെ ഇങ്ങനെ ഒരു ബേസ് ഉള്ളതും ഹെൽപ്പായിട്ടുണ്ട്.
അഡ്വാൻറ്റേജസ് ആണ്. ഇത്രയും നേരം അലീനയുടെ ഈ കഥകളെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, എന്നോടൊപ്പം എനിക്ക് തോന്നുന്നു, പ്രേക്ഷകർക്കും തോന്നുന്നു, എങ്ങനെയാണ് ഈ കൊച്ചു പെൺകുട്ടി ഇതെല്ലാം ചെയ്യുന്നത്? അതിൻ്റെ ഒരു സൂത്രം പറഞ്ഞു തരാമോ?
ആക്ച്വലി ഒരു ഫണ്ണി സംഭവം ഞാൻ ഇപ്പോൾ ഓർത്ത്, കഴിഞ്ഞ കൊല്ലം ഈ പ്രിവെൻഷൻ ടീമിലായിരുന്നപ്പം നമ്മൾ ഈ ഗെയിംസ് നടക്കുന്നുണ്ട്, റഗ്ബി ഗെയിംസ് നടക്കുന്നുണ്ടായിരുന്നേ. ടോങ്ങൻ ഒരു ദിവസം ഒരു മാച്ച് വന്നു, ടോങ്ങൻസും സമോവൻസും. അവർ രണ്ടുപേരും ഭയങ്കര ലൗഡ് കമ്മ്യൂണിറ്റീസ്, കാരണം നമ്മളും ഇച്ചിരി അങ്ങനെയൊക്കെയാണല്ലോ, ലൗഡ് ചിരി റൗഡി. അപ്പം ഇവര് എനിക്ക് തോന്നുന്നു ടോങ് ആരെ ലൂസ് ചെയ്ത് ഞാൻ ഓർക്കുന്നില്ല, ഏതൊരു ടീം ലൂസായി. അപ്പം ഭയങ്കര റൈവലറി പോലെ ടോങ്ങൻസ് സമോവൻസ്. അപ്പം നമ്മൾ ചെന്ന് നമ്മൾ പ്രിവെൻഷൻ വർക്കാണ് ചെയ്യുന്നത്. അതിലത്തേക്കാണെങ്കിലും അടിയൊക്കെ ഉണ്ടാവുന്നുണ്ട്, ഇടയ്ക്ക് വലിയ മാസ് ഗ്യാതറിംഗ് ആണ്, വലിയ പാർക്കിംഗ് ലോട്ടിലൊക്കെ. അപ്പം എന്നാ ഫയർ വർക്സ് ഒക്കെ നടക്കുന്നുണ്ട്, അടിയോടെ നടക്കുന്നുണ്ട്. അപ്പം ഭയങ്കര ഇൻറ്റൻസ് സിറ്റുവേഷനാണ്. അപ്പം മൊത്തം പബ്ലിക്കും ആ ചുറ്റും എപ്പോഴും. അപ്പം ഇങ്ങനെ ഏതോ ഒരു അടി ഉണ്ടാകുന്ന ഒരു സമയത്ത് എൻ്റെ മെയിൽ ഓഫീസേഴ്സ്, അപ്പം ഞാൻ ഐ ആം എന്ന് വെച്ചാൽ ലൈക്ക് ഐ സെഡ് എനിക്ക് വലിയ പൊക്കമില്ല. അപ്പം ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ നോക്കുമ്പോൾ ഐ ആം ലൈക്ക് സ്മോൾ പേഴ്സൺ. അപ്പോൾ എൻ്റെ മെയിൽ കൊളീഗ്സ് ഇച്ചിരി ലൈക്ക് ബിൽഡൊക്കെ ഉള്ള ആൾക്കാർ, പൊക്കമുള്ള ആൾക്കാർ ഇങ്ങനെ ഈ പസഫിക് അലൻഡേഴ്സിൻ്റെ അടുത്ത് ചെന്നിട്ട് മറിക്ക് മുറിക്ക് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവന്മാരെ നമുക്ക് ആണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഓ ഹാ ആ എന്നാ പാടാന്നുള്ള രീതി വരുന്നുണ്ട്. അപ്പം ഞാനൊരു പീക്കിരി പോലീസ്. അപ്പോൾ അവർ ഓക്കെ മിസ് ഞാൻ പറയുന്ന എല്ലാം കേൾക്കുന്നുണ്ട്, കാരണം ദേ കാൻ്റ് സേ എനിത്തിങ് ബാക്ക്, കാരണം ഇറ്റ് ഡസൻറ്റ് ലുക്ക് നൈസ് ഓൺ ദം. കാരണം ഒരു ഫീമെയിലിൻ്റെ അടുത്ത്, അപ്പം ദാറ്റ്സ് അനദർ അഡ്വാൻറ്റേജ്, കാരണം ഫീമെയിലിൻ്റെ അടുത്ത് ഇച്ചിരി നൈസായിട്ട് അവർ നിൽക്കും. പക്ഷെ ഇറ്റ് വാസ് സോ ഫണി ടു വാച്ച്, കാരണം ഈ വലിയ പോലീസുകാർ എന്ന് വെച്ചാൽ വലിയ മെയിൽ പോലീസുകാർ ഇങ്ങനെ മറിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആഹാ എന്നും വന്നുള്ള രീതി പറഞ്ഞിട്ട് ഞാൻ പറയുമ്പം ഓക്കെ മിസ് യെസ് മിസ് ഞാൻ തട്ടിയൊക്കെ വിടുവായിരുന്നു.
മേബി അലീന പറഞ്ഞ രീതി കൊണ്ട്
അതായിരിക്കും, പക്ഷെ ഞാൻ നമ്മൾ പറയുന്ന രീതി ആയിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്ന ഇച്ചിരി സൈസ് ഐ തിങ്ക് ഇറ്റ് കേം ഇൻ എ ലോട്ട്.
അലീനയുടെ പ്രായത്തെ വെച്ച് നോക്കുമ്പോൾ, അലീനയുടെ ലുക്ക് വെച്ചും കൂടെ ഞാൻ ചോദിക്കുകയാണ്, പ്രായത്തിൽ കവിഞ്ഞ ഒരു മെച്യൂരിറ്റി അത് ഈ പോലീസ് ഫോഴ്സ് വന്നതിന് ശേഷം ഉണ്ടായതാണോ, അതോ ചെറുപ്പം മുതലേ പ്രായത്തിൽ കവിഞ്ഞ ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു പേഴ്സണാലിറ്റി ആണോ?
പണ്ട് വലിയ മെച്യൂർ ആയിരുന്നു എന്ന് തോന്നുന്നില്ല. പക്ഷേ ഞാൻ യൂണിവേഴ്സിറ്റി പോയി, ഗ്രാജുവേറ്റ് ചെയ്തത് 2020, അപ്പം എനിക്ക് 20 വയസ്സായിരുന്നു. അപ്പം കമ്പാരിറ്റീവ്ലി ഞാൻ എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഐ ഡിഡ് ഹാവ് ടു മെച്യൂർ അവരെക്കാൾ ഇച്ചിരി ഫാസ്റ്റർ, കാരണം അവരിപ്പോൾ 22-23 ഇയേഴ്സ് ഓൾഡ് വരെ ലൈക്ക് പാർട്ടിങ്. ഐ മീൻ ഞാനിപ്പോൾ ഞാൻ പാർട്ടി ചെയ്യുന്നില്ലെന്നല്ല പറയുന്നത്, ഐ ലൈക്ക് പാർട്ടിങ്, അപ്പം ഞാൻ പാർട്ടി ചെയ്യാറുണ്ട്. പക്ഷേ ജോലിയുടെ ഇടയ്ക്കാണെങ്കിൽ പോലും, ജോലി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും, ഐ എം സ്റ്റിൽ എ പോലീസ് ഓഫീസർ. അപ്പം ഐ ഹാവ് ടു ലുക്ക് ഔട്ട് ഫോർ ബാക്കിയുള്ളവർ, ലൈക്ക് ഐ ഹാവ് ടു ലുക്ക് ഔട്ട് ഫോർ ദ പീപ്പിൾ. ഞാൻ എന്നെയും ലൈക്ക് ഐ ഹാവ് ടു ക്യാരി മൈ സെൽഫ് ആസ് എ കോപ്പ് ആസ് വൽ. അപ്പം മെച്യൂറിംഗ് വൈസ് യാ, അത് ഇച്ചിരി ഹാർഡ് ആയിരുന്നു തുടക്കത്തിൽ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത സമയത്ത്, കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ലൈക്ക് അടിച്ചു പൊളിച്ച് നടക്കുന്നു. ബട്ട് ലൈക്ക് ഐ എൻജോയ് മൈ വർക്ക് അല്ലോ, ഐ ലവ് മൈ വർക്ക്. അപ്പം അയ്യോ എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി ഇരുന്നിട്ടൊന്നും ഇല്ല, പക്ഷേ യാ ദാറ്റ് ഈസ് സംതിങ്, കാരണം ഞാൻ ചൂടെ മൈൻഡ്ഫുൾ ആയി, ലൈക്ക് എൻ്റെ ആക്ഷൻസ് ബാക്കിയുള്ള അടുത്ത് ഇങ്ങനെ എഫക്ട് ചെയ്യും, അവരുടെ ആക്ഷൻസ് ഐ മൈറ്റ് ഹാവ് ടു റെസ്പോണ്ട്. ലൈക്ക് കാരണം എന്നെ അറിയാവുന്ന ആൾക്കാർ ഓൾസോ സീസ് മീ ആസ് എ കോപ്പ്. അപ്പം ഒരു പോലീസ് എന്നുള്ള രീതിയിൽ ഐ ഓൾവേസ് ഹാവ് ടു കീപ്പ് ഇറ്റ് അപ്പ്.
എക്സാക്ട്ലി. കേരളത്തിൽ എപ്പോഴും പോകാറുണ്ടോ? ഇപ്പോഴും കേരളത്തിലെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്, അല്ലെ കേരളത്തെ കുറിച്ച് മിസ് ചെയ്യുന്ന എന്തൊക്കെയാണ് അലീന?
കേരളത്തിലെ ഫുഡ്, പൊറോട്ട, ബീഫ്.
ഏത് മലയാളി മിസ് ചെയ്യുന്നു?
എന്റെ കിച്ചണിൽ വരെ ഞാൻ എഴുതിയിട്ടുണ്ട് പൊറോട്ട, ബീഫ്.
റിമൈൻഡർ.
കേരളത്തിലെ എല്ലാം തന്നെ ഓർക്കുന്നുണ്ട്, കാരണം ഞാൻ 11 വയസ്സായിരുന്നപ്പോഴാണല്ലോ വന്നത്. ആൽബി എന്റെ അനിയൻ, അവൻ ഇച്ചൂടെ ഒത്തിരി അങ്ങനെ ഒത്തിരിയായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ നമ്മൾ വന്നേ പിന്നെ 3 രാജ്യം തിരിച്ചു പോയിട്ടുണ്ട്.
ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടോ അവിടെ?
ആ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഈ പ്രാവശ്യം പോയപ്പോ ഞാൻ ആക്ച്വലി ഇന്ത്യ ഒരു കുഞ്ഞു ടൂർ അടിച്ചായിരുന്നു, തന്നെ പോയായിരുന്നു.
സോളോ ട്രിപ്പ്.
അപ്പം നമ്മൾ കാശ്മീരിലേക്ക് ഫ്ലൈ ചെയ്തു, എന്നിട്ട് പിന്നെ ട്രെയിനും ബസ്സും ഓട്ടോയും ടാക്സിയും ഒക്കെ പിടിച്ച് തിരിച്ച് ഓൾ ദി വേ കേരളത്തിലേക്ക് വന്നു. നമ്മൾ
എത്ര ദിവസം എടുത്തു?
21 ആയിരുന്നു തോന്നുന്നു, ഒരു മാസത്തേക്കാ പോയെ. അപ്പൊ ഒരാഴ്ച കേരളത്തിൽ നിന്നു, ബാക്കി 3 നമ്മൾ ട്രാവൽ
ചെയ്യുന്നത്.
അത് കൊള്ളായിരുന്നു. പക്ഷെ കേരളത്തിൽ എല്ലാം തന്നെ ഓർക്കുന്നുണ്ട്.
അടിപൊളിയായിരുന്നു.
ഞാൻ കശ്മീരി പോയപ്പോ ആക്ച്വലി നമ്മള് ദാലിലേക്ക്,
പക്ഷെ കോപ്പായതുകൊണ്ട് പേടിക്കാനുണ്ടാവില്ലേ?
എനിക്ക് ഓരോ ദിവസം ഓരോ പ്രൊഫഷൻ ആയിരുന്നു. ഇങ്ങനെ ആൾക്കാർ ചോദിക്കുമല്ലോ, ഞാൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ, അപ്പൊ ഞാൻ പുറത്തുനിന്ന് വന്നുള്ള രീതി
പോയില്ല,
സ്കാം ചെയ്യാൻ എളുപ്പമാണല്ലോ. അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ, ഞാൻ ടീച്ചറാ അല്ലെ പിന്നെ ഞാൻ നഴ്സാ എന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം ഞാൻ പോലീസായിരുന്നു.
ഒരു ദിവസം പോലീസ് ആയോ
ഇല്ല, അടിപൊളിയാണ് ട്രിപ്പ്.
ഓക്കെ, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ആ ഭാഗത്തെ ഇന്ത്യയും നമ്മുടെ കേരളവും തമ്മിൽ എന്തെങ്കിലും ഫീൽ ചെയ്തോ?
ഇന്ത്യ എന്ന് പറയുന്ന കൾച്ചർ ഓരോ സ്റ്റൈലിൽ, ഇപ്പൊ കേരളത്തിൽ തന്നെയാണെങ്കിലും ഒരെൻഡും വേറെ എൻഡും വെച്ച് നോക്കുമ്പോൾ എന്നാ ഡിഫറൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പം ഓരോ സ്റ്റേറ്റിലും, ഞാൻ ആക്ച്വലി വെസ്റ്റ് ആണ്, വെസ്റ്റ് സൈഡ് പിടിച്ചാ താഴേക്ക് വന്നെ. അപ്പം എന്നാ കശ്മീർ, ഡൽഹി, പഞ്ചാബ് അങ്ങനെ കൂടിയാ വന്നെ. അപ്പം ഓരോ സ്റ്റേറ്റും ഭയങ്കര ഡിഫറൻസസ് എന്ന് വെച്ചാൽ, എല്ലായിടത്തും പോകാനൊന്നും പറ്റിയില്ല, ഒരു സ്റ്റേറ്റിൽ എല്ലായിടത്തും പോകാനൊന്നും പറ്റിയില്ല. പഞ്ചാബിൽ ഞാൻ അമൃത്സറിൽ പോയി, കശ്മീരിൽ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസ് അവിടെയൊക്കെ പോയി, ഡൽഹിയിലാണെങ്കിലും മെയിൻ അട്രാക്ഷൻസ് ഒക്കെയാണ് പോയത്. അപ്പം ഓരോ സ്ഥലത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം രാജസ്ഥാൻ, രാജസ്ഥാൻ അടിപൊളിയായിരുന്നു. ഓരോ ഓരോ സ്റ്റേറ്റിനും ഭയങ്കര ഡിഫറൻസ് ആണ് എന്ന് വെച്ചാൽ, ഇപ്പൊ പഞ്ചാബും രാജസ്ഥാനും തമ്മില് ഒത്തിരി എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് വൈസ് ഒത്തിരി ഒന്നും ഇല്ല, ബട്ട് ദ കൾച്ചർ ഈസ് ജസ്റ്റ്
നാട്ടിൽ പോകുമ്പോ മലയാള സിനിമ കാണുമോ അതോ ഇവിടെ മലയാള സിനിമ കാണുമോ?
ഞാൻ സിനിമ കാണുന്ന ഈയിടെ ആയിട്ട് ജോലി കയറിയപ്പോ ആക്ച്വലി ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പൊ വീട്ടിൽ പോകുമ്പോഴാ, സമയം കിട്ടാറില്ല, വീട്ടിൽ പോകുമ്പോ എല്ലാരും കൊടുത്തിരുന്ന് കാണും.
ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി എന്തെങ്കിലും ഓർത്ത് പറയാനുണ്ടോ?
മലയാളമാണ്,
മൊയ്തീൻ.
നിക്കണ തറ തകർന്ന് താഴെ പോവില്ലേ മൊയ്തീന്? ആളുകൾ സമ്മതിക്കൂ, മുഖത്തിൽ ഏലുണ്ടാക്കാനാ എന്റെ പരിപാടി?
നീ പുഴയുടെ കര പിടിച്ച് നടന്ന അറബിക്കടൽ, അതിനെ എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരവഴിഞ്ഞപ്പോഴും അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ഇരവഴിഞ്ഞ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളത്. ഇത് മൊയ്തീൻ്റെ വാക്ക ഏറ്റവും വലിയ സത്യം. മൊയ്തീൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് കാഞ്ചനയായിരിക്കും. അത് ഞാൻ ഓക്കും, എനിക്കും പടച്ചോനും കൊടുത്ത വാക്ക.
ഏത് കാഞ്ചന?
കൊറ്റാട്ടിലെ കാഞ്ചനമാല.
ഇത്രയും കാലം ഈ കാട്ടിക്കൂട്ടിയ നെരുകേടുകൾ നമ്മൾ സഹിച്ച്, പക്ഷെങ്കിൽ ഇത് എന്റെ ചെങ്ങായിന്റെയും കുടുംബം തകർത്തിട്ട് അതൊക്കെ പ്രേമിക്കണം അല്ലടാ.
വലിയ മതേതരവാദിയായിരുന്നല്ലോ വല്യമ്പരപ്പൊറ്റാട്ടെ ഉണ്ണി മൊയ്തീൻ സാഹിബ്. എന്നിട്ട് സ്വന്തം മോന്റെ കാര്യം വന്നപ്പോ എന്തേ നെറ്റിയിലെ നിസ്കാര തഴമ്പിന്റെ കറുപ്പ് കൂടിയ.
ജനിപ്പിച്ച വാപ്പാന്റെ മൂക്കറത്തിട്ട് നിന്ന് തർക്കുത്തരം പറയുന്നോടാ. നമുക്കിനി ഇങ്ങനൊരു മോനില്ല. വല്യമ്പരപ്പൊറ്റാട്ട ഒരു തരി മണ്ണിന് അനക്കിനി അവകാശമില്ല. എന്റെ മയ്യത്ത് കാണാൻ പോലും ഈ നീ തറവാട്ടി കാല് കുത്തരുത്.
സാഹിബ് ഉണ്ടാക്കിയതൊന്നും മൊയ്തീന് വേണ്ട. വല്യമ്പരപ്പൊറ്റാട്ടിലെ മണ്ണോ പൊന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ ജീവനോടുണ്ടെങ്കിൽ നിങ്ങളുടെ മയ്യത്ത് കട്ടലിൻ്റെ ഒരറ്റം ഈ തോളത്തായിരിക്കും. കാരണം മൊയ്തീൻ ബാപ്പാ ഒരാളെ വിളിച്ചിട്ടുള്ളൂ.
കഴിഞ്ഞത് കഴിഞ്ഞു. ഇത്രയും കാലം വിവാഹം കഴിക്കാതെ ഞാൻ കാത്തിരുന്നത് വെറുതെ ആയില്ലല്ലോ.
മറ്റൊരു പുരുഷനെ ഓർത്ത് 10-20 വർഷമായി കാത്തിരിക്കുന്ന പെണ്ണാ ഞാൻ. ഞാൻ വിവാഹം കഴിക്കാൻ മാത്രം അത്രയ്ക്ക് ഇഷ്ടമാണോ പോയിട്ടുണ്ടെന്ന്?
ഒരു ത്യാഗം ചെയ്യാൻ വേണ്ടിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്ന ആളല്ല ഞാൻ. എന്തായാലും എന്നെ മൊയ്തീന് കെട്ടിച്ചു കൊടുക്കില്ലെന്ന് ഉറപ്പാണ്. എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്റെ ജീവിതം ഇങ്ങനെ വീണ് തകരുന്ന കാണാൻ അതിനുള്ള മനസാക്ഷി എനിക്കില്ല കാഞ്ചന. ഈ ലോകത്തില് മറ്റെന്തിനേക്കാളും നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്.
എനിക്കറിയാം അപ്പുവേട്ടാ, പക്ഷെ അപ്പുവേട്ടൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി ഞാൻ എന്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ 10000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ നിർബന്ധിച്ച ശവത്തിലായിരിക്കും അപ്പോട്ട് താലയിട്ട്.
ഇനി
1000 വർഷം ഈ രാത്രി കടന്ന് നരകിച്ച് മരിക്കേണ്ടി വന്നാൽ എന്റെ മൊയ്തീന് വേണ്ടി ഞാനത് ചെയ്യും. കണ്ട കാലത്തിന് ഈനകത്ത് കഴിഞ്ഞത്. മൊയ്തീനെ ഓർത്തു ഒറ്റാക്ഷരങ്ങൾ വായിച്ച എന്റെ മനസ്സ് മുറിച്ചു മാറ്റാൻ പറ്റുമോ അപ്പുവേട്ടന്? പറ ലോകത്ത് ആർക്കെങ്കിലും കയ്യോ? പറ
കാഞ്ചന, ഇന്നെ പോലൊരു പെണ്ണ് ഈ ലോകത്ത് വേറുണ്ടാവൂല. ഈ മൊയ്തീന്റെ ഭാഗ്യ എന്റെ മനസ്സിന്റെ സ്നേഹം എന്നെങ്കിലും ഈ ലോകം അംഗീകരിക്കും. സത്യം. മാപ്പ്, എന്റെ അതിമോഹത്തിന് മാപ്പ്.
മലയാളത്തിലെ ഏതെങ്കിലും ഒരു പാട്ട് ഓർക്കാൻ പറ്റുന്നുണ്ടോ? അടിപൊളി. അതൊന്ന് കേട്ടു നോക്കിയാ
പിന്നെന്താ.
അഭിലാഷുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗമായിരുന്നു. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം അടുത്ത ഞായറാഴ്ച ഇതേ സമയം 12:25 നിങ്ങളുടെ മലയാളം FM-ൽ കേൾക്കാം. ഈ അഭിമുഖവും മുൻ എപ്പിസോഡുകളിൽ പ്രക്ഷേപണം ചെയ്ത മറ്റഭിമുഖങ്ങളും മലയാളം FM-ൻ്റെ ഇതുവരെ പ്രക്ഷേപണം ചെയ്ത എല്ലാ പരിപാടികളും കേൾക്കുവാൻ മലയാളം FM എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാം. മലയാളം FM എന്ന ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേക്ഷണം 1st December വെള്ളിയാഴ്ച വൈകുന്നേരം 7:25 യവനികയോടുകൂടി ആരംഭിക്കും. ഇതിൽ TN പ്രകാശ് എഴുതിയ മഞ്ഞുമൂടിയ മലമുടികൾ എന്ന നാടകത്തിന്റെ അവസാന ഭാഗവും കേൾക്കാം. അതുവരെ നന്ദി, നമസ്കാരം. സിന്ധു പുന്നോസ്, മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം. ഈ പരിപാടിയുടെ പ്രായോജകർ വിശ്വാസ് ഫുഡ്സ് ഓക്ലൻഡ്, ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, മൗണ്ട് വില്ലിംഗ്ടൺ. ശ്രീലക്കം.
your interests on planetaudio.org.nz.